പാഠം 11. എമ്മാവൂസ് അനുഭവം. ഈശോയുടെ ശിഷ്യന്മാരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവുമൊക്കെയായിരുന്നു അവരുടെ ചർച്ചാവിഷയം. മ്ലാനവദനരും നിരാശാഭരിതരുമായിരുന്ന അവരോടൊത്ത് ഒരു അപരിചിതനെ പോലെ ഈശോയും കൂടി. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവരിൽ ക്ലെയോപാസ് എന്നു പേരുള്ള ശിഷ്യൻ ഒരു മറുചോദ്യം ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? ഈശോ വീണ്ടും ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെക്കുറിച്ച് തന്നെ. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രയേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3 ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്നു രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവൻ്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളതെല്ലാം വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. ഈശോ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക. നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുൻപിൽ നിന്ന് അപ്രത്യക്ഷനായി. തിരുലിഖിതങ്ങൾ വ്യാഖ്യാനിക്കുന്ന ഈശോ. എമ്മാവൂസിലേക്ക് നിരാശാഭരിതരായി നടന്നുപോയ ശിഷ്യന്മാർക്ക് ഈശോ ആദ്യം പങ്കുവച്ച് നൽകിയത് ദൈവവചനമാണ്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവനവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ വചനങ്ങൾ അവരുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചു. മനസ്സിനെ മൂടിയിരുന്ന നഷ്ടബോധവും നിരാശയുമൊക്കെ പോയി. ഹൃദയത്തിലെ അന്ധകാരമകന്നു. ദൈവനിവേശിതമായ പഴയ നിയമ വചനങ്ങൾ ദൈവപുത്രനായ ഈശോയിലൂടെ പൂർത്തിയാകേണ്ടിയിരുന്ന രക്ഷാകര പദ്ധതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പുതിയ നിയമത്തിലൂടെയാകട്ടെ ഈ പദ്ധതിയുടെ പൂർത്തീകരണം നമ്മൾ അനുഭവിച്ചറിയുന്നു. ദൈവവചനം ധ്യാനാത്മികമായി വായിക്കുമ്പോഴെല്ലാം ഈശോയെ തന്നെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അവിടുത്തെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കും. ഈ ജ്വലനമാണ് വിശുദ്ധ കുർബാനയിലുള്ള അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുന്നത്. വിശുദ്ധ കുർബാനയിലെ ദൈവവചന ശുശ്രൂഷ. സീറോ മലബാർ കുർബാനയിൽ വളരെ ആഘോഷപൂർവമായ ദൈവവചന ശുശ്രൂഷയാണുള്ളത്. വചനത്തിൻ്റെ മേശയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ദൈവവചനം സ്വീകരിക്കാൻ നമ്മെ ഒരുക്കുന്ന സുദീർഘമായ ഒരു പ്രാർത്ഥനാ ശുശ്രൂഷ തന്നെ നമ്മുടെ കുർബാനക്രമത്തിലുണ്ട്. അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വചന ശ്രവണത്തിന് നമ്മൾ ഒരുങ്ങുന്നത്. നിയമഗ്രന്ഥങ്ങളിൽ നിന്നും പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്നും ലേഖനത്തിൽ നിന്നും സുവിശേഷത്തിൽ നിന്നും വായനകളുണ്ട്. ദൈവവചനത്താൽ വിശദീകരിക്കപ്പെട്ട് ബലിയർപ്പിക്കുവാൻ ഈശോ ഇതുവഴി നമ്മെ ഒരുക്കുന്നു. ദേവാലയത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ വായിക്കപ്പെടുമ്പോൾ മിശിഹ തന്നെയാണ് സംസാരിക്കുന്നത്. വിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സാന്നിധ്യം. ഈശോ ഗാഗുൽത്തായിൽ അർപ്പിച്ച ബലി നവമായ വിധത്തിൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സന്നിഹിതമാകുന്നു. ഈശോ തന്നെയാണ് ഈ ദിവ്യബലി അൾത്താറുകളിൽ അർപ്പിക്കുന്നത്. ഈശോയുടെ ജനനം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള മിശിഹ രഹസ്യം മുഴുവൻ വിശുദ്ധ കുർബാനയിൽ പുനരവതരിപ്പിക്കുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൻ്റെ കേന്ദ്രമാണ് ബലിയർപ്പണം. വിശുദ്ധ കുർബാന ഒരു ബലിയായിരിക്കുന്നതോടൊപ്പം വിരുന്നുകൂടെയാണ്. ഈ വിരുന്നിൽ ഈശോ സജീവനായി സന്നിഹിതനായിക്കൊണ്ട് തൻ്റെ ശരീരരക്തങ്ങൾ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകുന്നു. വചനത്താൽ ഹൃദയം ജ്വലിച്ച ശിഷ്യന്മാർക്ക് ഈശോ അപ്പം മുറിച്ചു നൽകിയപ്പോൾ ഈശോയെ കാണാൻ സാധിച്ചു. വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ്. ഈശോ പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവനു വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ സജീവനായി വസിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ തൻ്റെ ശരീരരക്തങ്ങളുടെ യാഥാർത്ഥ്യത്തിലും സത്തയിലും മുഴുവനായും സമ്പൂർണമായും സന്നിഹിതനായിരിക്കുന്നു. അതുകൊണ്ട് നാം വിശുദ്ധ കുർബാനയെ സമീപിക്കുന്നത് ഈശോയെ തന്നെ സമീപിക്കുന്നു എന്ന ബോധ്യത്തോടെ ആയിരിക്കണം. ഞാൻ ലോകാവസാനം വരെയും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കും എന്ന അവിടുത്തെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന. ആദരവോടും ഭക്തിയോടും കൂടി ദിവ്യബലി അർപ്പിക്കുകയും യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ഈശോനാഥനോടൊത്ത് നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവൻ്റെയും ഉയർപ്പിൻ്റെയും കാരണമായ തിരുശരീര രക്തങ്ങൾ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. നമുക്ക് പാടാം ഗാനം.
മിശിഹാസനം വഴി നിത്യം മഹിമാലംകൃതനാകേണം, ദർശനവേളയിൽ സത്യം ശിക്ഷർക്കേകിയ കർത്താവേ, എമ്മാവൂസിൻ വഴിയിൽ നീ അവരെ പ്രോജ്വലരാക്കിയപ്പോൾ ഞങ്ങൾക്കകമേ ദീപ്തി സദാ വർഷിക്കണമേ കനിവൊടു നീ.
കവിത. സഹനം വഴിയാ ഈശുനാഥൻ മഹിമാലംകൃതനായല്ലോ, എമ്മാവൂസിൽ പോകും ശിഷ്യർ സമ്മാനിതരായി തീരുന്നു, തിരുവചനം കേട്ടവരെല്ലാവരും എരിയുകയായി സ്നേഹത്താൽ, കനിവോടു ഞങ്ങളുടെ കണ്ണു തുറക്കുക കന്യാനന്ദൻ ഈശോയെ, നിന്നെ കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾ കരുളുക കർത്താവേ. ദൈവവചനം വായിക്കാം വിവരിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24:13-35 വരെയുള്ള വാക്യങ്ങൾ. വഴി കാട്ടാൻ ഒരു തിരുവചനം. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6:63. നമുക്ക് പ്രവർത്തിക്കാം. എമ്മാവൂസ് സംഭവത്തിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ ഈശോ ഉപയോഗിച്ച അടയാളങ്ങൾ കണ്ടുപിടിച്ചെഴുതുക. എൻ്റെ തീരുമാനം. ദിവ്യബലി അർപ്പണം അനുഭവമാക്കാൻ അതിലെ അടയാളങ്ങളെയും പ്രതീകങ്ങളെയും കുറിച്ച് കൂടുതൽ അറിവ് നേടും.